മനുഷ്യൻ്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു എന്നറിയുവാൻ കാലങ്ങളായി മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏറിയ പങ്കും അനുമാനങ്ങൾ മാത്രമാകുന്നു എന്നത് ഒരു ദുഃഖസത്യം മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നാം വിശദമായി ചിന്തിക്കുകയുണ്ടായി. നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് ദൈവം ഉണ്ടാക്കിയതായ വ്യത്യസ്തങ്ങളായ ജീവികളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചുമാണ്. ഇനിയും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഞാൻ 26-ാം വാക്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ആദ്യം ഇവിടെ ഉണ്ടാകാവുന്ന സംശയം എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നത്രേ. അടുത്ത അധ്യായത്തിൽ അതിനുള്ള വിശദീകരണം നമുക്ക് ലഭിക്കുന്നതാണ്. അവർ വാഴട്ടെ, ഭൂമിയെ വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു. ഇതിൻ്റെ അർത്ഥം ദൈവം അവനെ ഏദൻ തോട്ടത്തിലെ ഒരു കൂടിയ തോട്ടക്കാരൻ ആക്കി എന്നല്ല, ആദാമിന് വളരെ വലിയ അധികാരം നൽകപ്പെട്ടിരുന്നു. അല്പം കൂടി മുൻപോട്ട് പോകുമ്പോൾ നാം കാണുന്നതാണ് ഈ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം ആദാമിനോട് കൽപ്പിച്ചിരുന്നു എന്ന്. 27-ാം വാക്യം തന്നെ നോക്കിക്കാട്ടെ. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ലളിതമായ വസ്തുത നമുക്കിവിടെ ലഭിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ബാറ എന്ന എബ്രായ പദം ഇവിടെയാണ് ഈ അധ്യായത്തിൽ 3-ാമത്തെ പ്രാവശ്യം നാം കാണുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവനേതോ പുതിയ ഒന്നാകുന്നു. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം അവനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ വിശദീകരണം ദൈവം അടുത്ത അധ്യായത്തിൽ നമുക്ക് നൽകുന്നതാണ്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാകും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച വിശദീകരണത്തിൽ ഒട്ടുമുക്കാലും ദൈവം നൽകിയിട്ടില്ല എന്ന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച് അവൻ നമുക്ക് നൽകിയിട്ടുള്ള വിവരം. അത് സംബന്ധിച്ച് നമുക്കറിയുവാൻ കഴിയുന്നത് ഇത്രമാത്രമാകുന്നു. സകല വിവരങ്ങളും വേണമെങ്കിൽ അവന് നൽകാമായിരുന്നു, പക്ഷേ അവനത് ചെയ്തില്ല. തൻ്റെ സൃഷ്ടിപ്പിൽ ഒരു കാര്യത്തിൻ്റെ മാത്രം വിശദീകരണത്തിലേക്ക് അവൻ കടക്കും. അത് മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ചുള്ളതാണ്. കാരണം എന്താകുന്നു എന്നറിയാമോ? അതെ, ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യനു വേണ്ടിയാകുന്നു എന്നാണ് അതിൻ്റെ കാരണം. തൻ്റെ ആരംഭത്തെക്കുറിച്ച് മനുഷ്യൻ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇവിടെ ദൈവം ഇപ്രകാരം പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ സ്വന്തം ആരംഭത്തെക്കുറിച്ച് അറിയുവാൻ നീ ശ്രമിക്കുക, അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ വിവരണത്തെക്കുറിച്ച് ഊഹാബോഹങ്ങളുമായി പോകേണ്ടതില്ല. അതിമഹത്തായ ചില കാര്യങ്ങളാണ് ഈ വാക്യം നമുക്ക് നൽകുന്നത്. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ തിരുവചനത്തിലെ അതിമഹത്തായ പ്രസ്താവനകളിൽ ഒന്നത്രേ ഇതെന്ന് നമുക്ക് സമ്മതിക്കുവാൻ സാധിക്കും. ഇത്രമാത്രം അത്ഭുതകരമായ എന്തെങ്കിലും ഗ്രഹിക്കുവാൻ എനിക്ക് കഴിവില്ല എന്നത് ഉറപ്പാണ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതെ, മനുഷ്യൻ ദൈവത്തെപ്പോലെ ആകുന്നു എന്ന്. എനിക്ക് തോന്നുന്നു തത്വം പോലെ എന്ന്. ഞാൻ പറഞ്ഞത് ചിലർക്ക് മനസ്സിലായി. മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവും ഉള്ള വ്യക്തിയാണ്. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ പറഞ്ഞ സത്യമാണെങ്കിലും നാം അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞതിന് കൂടുതൽ അർത്ഥമുണ്ട് എന്ന് കാണുന്നത്രേ. എനിക്ക് തോന്നുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഒരു വ്യക്തിത്വമാകുന്നു എന്ന സത്യമത്രേ. വ്യക്തിത്വം എന്ന നിലയിൽ അവൻ ആത്മബോധം ഉള്ളവനാകുന്നു. അവൻ്റേതായ തീരുമാനങ്ങൾ എടുക്കുന്നത് അവൻ തന്നെയാണ്. അവനൊരു സ്വതന്ത്ര ജീവിയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അതുല്യമായത് അത് മാത്രമാകുന്നു. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാകുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. പുരുഷനെ പ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത്, സ്ത്രീയെ പ്രകാരമാണ് സൃഷ്ടിച്ചത് എന്നുള്ള വിവരണം ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്നില്ല. രണ്ടാമത്തെ അധ്യായത്തിൽ എത്തുന്നതുവരെ നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത്രേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഒരു വിവരണവും തരുവാൻ ദൈവം താല്പര്യപ്പെട്ടിരുന്നില്ല. അല്ലായിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറൊരു അധ്യായം അവൻ നൽകുമായിരുന്നു. താൻ സൃഷ്ടാവാകുന്നു എന്ന ഒരൊറ്റ കാര്യമല്ലാതെ വേറെ വിശദീകരണം ഒന്നും ദൈവം നൽകുന്നില്ല. അത് നമ്മെ വീണ്ടും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ സത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇന്ന് നാം കാണുന്ന വസ്തുക്കൾ ഒന്നുമില്ലായ്കയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളവയാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നുമുള്ള സൃഷ്ടിപ്പ്. ആരോ പറയുന്നു, അതൊന്ന് വിശദീകരിക്കാമോ? സുഹൃത്തെ, എന്നെക്കൊണ്ട് സാധ്യമല്ല. പരിണാമ സിദ്ധാന്തവും അത് വിവരിക്കുവാൻ പോകുന്നില്ല. എങ്ങനെയാണ് ഇല്ലായ്മ ഉണ്മയായി തീർന്നതെന്നുള്ളതിന് പരിണാമത്തിന് ഒരു മറുപടിയും ഇതുവരെയില്ല. നമ്മുടെ മനസ്സിനാണെങ്കിൽ ആരംഭിക്കുവാൻ എന്തെങ്കിലും ഒന്ന് വേണം. എന്നാൽ ബൈബിൾ ഒന്നുമില്ലായകയിൽ നിന്നും ആരംഭിക്കുന്നു. ദൈവം സൃഷ്ടിച്ചു. ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ വെളിപ്പാട് ഇതത്രേ. ദൈവം സൃഷ്ടിച്ചു. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ അതിവിശിഷ്ടമായ സൃഷ്ടിയാകുന്നു. മറ്റൊന്നും അല്ലാത്തതുപോലെ മനുഷ്യൻ ദൈവസ്വരൂപത്തിലാകുന്നു. അങ്ങനെ പറയുന്നതിനാൽ മനുഷ്യൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ, അതായത് ആത്മീയമായ, ധാർമ്മികമായ, ബുദ്ധിപരമായ സ്വഭാവങ്ങൾ ദൈവസ്വരൂപത്തിലാകുന്നു എന്നല്ല. പിന്നെയോ, മനുഷ്യൻ മുഴുവനായി ദൈവസ്വരൂപത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറയുന്നത്. തൻ്റെ സൃഷ്ടികളെ ഭൂമിയിൽ വാഴുവാനായി ദൈവം മനുഷ്യനെ നിയമിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപമില്ലാതെ മനുഷ്യൻ മനുഷ്യനല്ലായിരിക്കും. അത് നഷ്ടപ്പെടുത്തിയതാണല്ലോ നമ്മുടെ മനുഷ്യത്വം പോകുവാനും കാരണം. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യൻ തുടരാത്തിടത്തോളം കാലം, ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ദൈവീക സവിശേഷതകൾ ഉൾക്കൊണ്ടു പോകുവാൻ മനുഷ്യന് കഴിയാത്തിടത്തോളം കാലം, അത് നഷ്ടപ്പെടുത്തുന്നത് പാപമാണ്. അങ്ങനെ ആ ദൈവീക സ്വരൂപത്തിൽ നിന്നും മാറപ്പെടുന്ന മനുഷ്യന് തീർച്ചയായിട്ടും സന്തോഷമായി, സമാധാനമായി, സംതൃപ്തമായി ജീവിക്കുവാൻ സാധിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രം. 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഈ ജീവിക്ക് ദൈവം അസാധാരണമായ ചിലതൊക്കെ നൽകി. ഒന്നാമതായി ദൈവം മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ എന്നത്രേ. സ്ത്രീയെ സൃഷ്ടിക്കുമ്പോഴും ഇത് തന്നെ ദൈവം ആവർത്തിക്കുന്നതായി നാം കേൾക്കുന്നതാണ്. ലൈംഗിക ചോദനം എന്ന വിഷയം പരിചയപ്പെടുത്തിയത് ദൈവമാകുന്നു എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ തലമുറ തങ്ങളാകുന്നു ആദ്യമായി ലൈംഗികത്വം കണ്ടുപിടിച്ചതെന്ന് വീരവാദം മുഴക്കുന്നത് രസകരമായിരിക്കുന്നു ഇല്ലേ? ലൈംഗിക വൈകൃതം കണ്ടുപിടിച്ചത് തങ്ങളാകുന്നു എന്ന് നമ്മുടെ തലമുറ പറഞ്ഞാൽ അതായിരിക്കും ശരി. ലൈംഗിക വൈകൃതം, ലൈംഗികത്വം, അതെ, യഥാർത്ഥ ലൈംഗികത്വം ഇതാ ആദിയിൽ തന്നെ ദൈവം ഇവിടെ സൂചിപ്പിക്കുന്നു. മനുഷ്യവർഗത്തെ ഈ പ്രപഞ്ചത്തിലാക്കുവാൻ വാസ്തവത്തിൽ ദൈവം 4 മാർഗങ്ങൾ ഉപയോഗിച്ചതായി കാണുന്നു. ഒന്ന്, നേരിട്ടുള്ള സൃഷ്ടി. അതിലൂടെയാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. 2-ാമത്തെ മാർഗം, നേരിട്ടല്ലാത്ത സൃഷ്ടിപ്പ്. അങ്ങനെയാണല്ലോ ഹവ്വ സൃഷ്ടിക്കപ്പെട്ടത്. 3-ാമത്തേത്, കന്യകയിൽ നിന്നുള്ള ജനനം. ഇങ്ങനെയത്രേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യകുലത്തിലേക്ക് വന്നത്. 4-ാമത്തെ മാർഗം, സ്വാഭാവിക ഉത്പാദനത്താൽ. അതത്രേ നമുക്കൊക്കെ ഇന്നറിയാവുന്ന ജനനം. ദൈവം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് സ്വാഭാവിക ഉത്പാദനത്തെ നാം വലിച്ചിഴച്ചു എന്നതുറപ്പാണ്. സന്താനോൽപാദനത്തിനും കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇത് അത്ഭുതകരവും മഹത്വകരവുമായ ഒരു സത്യമാണ്. അല്ലാതെ ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് പോലെ വൃത്തികെട്ടതും വഷളായതും അശ്ലീലവും ഹീനവുമായ ഒരു കാര്യമാക്കി തീർക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് അനേകർ വൃത്തികെട്ടതും അശ്ലീലം നിറഞ്ഞതുമായ ലേഖനങ്ങൾ എഴുതിയിട്ട് അതിനെ സാഹിത്യം എന്നും വഷളായതും ഹീനമായതുമായ ചിത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് അതിനെ കല എന്നും വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കുമ്പോൾ തന്നെ അറപ്പാകുന്ന വിധത്തിൽ ഓരോന്ന് ചിത്രീകരിച്ചു കൂട്ടുന്നതിനെ തടയുവാൻ ആരാണുള്ളത്? മാന്യമായ പുസ്തകങ്ങൾ വിൽക്കുന്നത് വാസ്തവത്തിൽ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ്. എന്നാൽ അത് വിൽക്കേണ്ട പുസ്തകശാലകളിൽ ഇന്ന് സത്യത്തിൽ എന്താണ് വിൽക്കുന്നത്? പ്രയോജനപ്രദമായി ഉപയോഗിക്കേണ്ട മാധ്യമങ്ങൾ ഇന്ന് വഷളത്വം കൂട്ടുവാൻ മാത്രമല്ലേ ഉപകരിക്കുന്നുള്ളൂ? സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. മനുഷ്യൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾ എങ്ങനെയായാലും ശിക്ഷ വാങ്ങിക്കിട്ടും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, ആരും തന്നെ ഈ ചൂഷണ വലയത്തിൽ പെടരുതെന്ന് മാത്രമല്ല, ഒരു വിധത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. അശ്ലീലങ്ങൾ അടങ്ങിയ മാസികകൾ, മറ്റു പുസ്തകങ്ങൾ ഇവ വായിക്കുന്നത് പാപമാണ്. നീലചിത്രങ്ങൾ കാണുന്നത് ഇന്ന് നമ്മുടെ യുവജനങ്ങളുടെ ഒരു ഫാഷനായി മാറിയല്ലോ. ഇത് വലിയ പാപമാകുന്നു. ഒരു ന്യായീകരണവും വേണ്ട സുഹൃത്തെ. ഈ വൃത്തികേടുകൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ ചില നിരൂപകർ മുൻപോട്ട് വന്നിട്ടുണ്ട് എന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. സുഹൃത്തെ, ഈ കാര്യത്തെക്കുറിച്ചുള്ള ദൈവീക ദർശനം പ്രാപിച്ചെങ്കിൽ മാത്രമേ താങ്കൾക്ക് ഈ വഷളത്വങ്ങളോട് പോരാടുവാൻ കഴിയൂ. അതുകൊണ്ട് ദൈവവചനം പഠിക്കൂ. ദൈവവചനത്തിലെ വിശുദ്ധി മനസ്സിലാക്കൂ. ദൈവം വിശുദ്ധനാണ്. അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ്. ഈ വിധത്തിൽ ലൈംഗികത്വം ദുരുപയോഗപ്പെടുത്തുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ദൈവം ഈ മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലാകുന്നു സൃഷ്ടിച്ചത്. ദൈവം സാരവത്തായ സ്വയംകൃതമായ അസ്തിത്വമാകുന്നു. അനശ്വരമായ ഒരു ആത്മാവിനെ മനുഷ്യന് നൽകുക വഴി ദൈവം മനുഷ്യന് ഒരു യഥാർത്ഥ വ്യക്തിത്വവും നൽകുകയുണ്ടായി. മനുഷ്യന് ഒരു ആത്മബോധം ഉണ്ട്. തെരഞ്ഞെടുക്കുവാനുള്ള അധികാരത്തിന് അവന് സ്വാതന്ത്ര്യമുണ്ട്. അവന് വ്യത്യസ്തമായ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അവൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാകുന്നു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ എന്ന് ദൈവം പറയുന്നു. സന്താനോൽപാദനത്തിലൂടെ ഭൂമി നിറയ്ക്കുവാൻ ദൈവം മനുഷ്യനോട് പറഞ്ഞു. നിറവീൻ എന്ന വാക്കിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം കുറവ് നികത്തുക, സമ്പൂർണമാക്കുക എന്നൊക്കെയാണ്. അതൊരു രസകരമായ പ്രയോഗം തന്നെയാണ്. മറ്റേതെങ്കിലും ജീവികളാൽ ഈ ഭൂമി നേരത്തെ നിറയപ്പെട്ടിരുന്നു എന്നൊരു ധ്വനി ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ തന്നെ അവ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ മറയപ്പെട്ടിരുന്നു എന്ന കാര്യം മറക്കരുത്. ഭൂമിയെ അടക്കുവാൻ അതിനും കൂടിയാണ് ദൈവം മനുഷ്യനോട് ആജ്ഞ നൽകിയത്. ഇന്നത്തെ പഠനങ്ങളുടെയും ശാസ്ത്രീയ ഗവേഷണങ്ങളുടെയും അടിസ്ഥാനം ഇതത്രയെന്നാകുന്നു ഞാൻ ചിന്തിക്കുന്നത്. സദൃശവാക്യങ്ങളിൽ ഒന്ന് ഇപ്രകാരം പറയുന്നു: കാര്യം മറച്ചുവെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. സദൃശവാക്യങ്ങൾ 25:2 ഞാൻ വായിച്ചത്. ഭൂമിയിൽ വളരെ ആഴത്തിൽ ദൈവം രത്നങ്ങളെ മറച്ചുവെക്കുന്നു. മനുഷ്യൻ കുഴിച്ചു ചെന്ന് കണ്ടുപിടിക്കേണ്ടിടത്ത് ദൈവം നിധികളും സൂക്ഷിക്കുന്നു. അറിവിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ദൈവവചന പഠനത്തിൻ്റെ കാര്യത്തിലും ഇത് സത്യമാകുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. പരീക്ഷണശാലയിലേക്ക് പോയി ടെസ്റ്റ് ട്യൂബും മൈക്രോസ്കോപ്പും ഒക്കെ എടുത്ത് പഠിക്കണമെന്നാകുന്നു ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ മനുഷ്യൻ ഒരു ആറ്റം ബോംബുമായിട്ടാണ് വെളിയിൽ വരുന്നത്. മനുഷ്യകുലത്തെ മുഴുവൻ നശിപ്പിക്കുവാനാണ് അവൻ്റെ ശ്രമം. വാഴുവീൻ എന്നതത്രേ ദൈവം മനുഷ്യന് നൽകുന്ന ആജ്ഞ. ഏതൻ തോട്ടത്തിലെ കാട് പറിക്കുന്ന ഒരു തോട്ടക്കാരനായിരുന്നില്ല ആദാം. ഈ ഭൂമിയെ വാഴുവാനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ ചിന്തിക്കുന്നത് കാലാവസ്ഥ പോലും നിയന്ത്രിക്കുവാനുള്ള കഴിവ് ആദാമിന് അന്നുണ്ടായിരുന്നു എന്നത്രേ. അവൻ ഭൂമിയിൽ ഭരണം നടത്തി. വെറുതെ 4 അടിച്ചമർത്തി ഭരിക്കുന്ന ഭരണത്തെക്കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സകലത്തെയും നിയന്ത്രിക്കുവാൻ ശക്തി ഉണ്ടായിരുന്ന ഒരു അവസ്ഥ. ഇതത്രേ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം കാണുന്നത്. അവിടെ നീ ഭൂമിയിലായിരുന്നപ്പോൾ അവന് പ്രകൃതിയുടെ മേൽ നിയന്ത്രണമുണ്ടായിരുന്നു. കാറ്റിനോട് അടങ്ങുക എന്ന് പറയുവാൻ അവന് കഴിഞ്ഞിരുന്നു. അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ടൊരു വലിയ കൂട്ടത്തെ പോഷിപ്പിക്കുവാൻ അവന് കഴിഞ്ഞു. തൻ്റെ വീഴ്ച വരെ ആദാമിനും അങ്ങനെല്ലാം ചെയ്യുവാനുള്ള കഴിവുണ്ടായിരുന്നു എന്നത്ര എൻ്റെ അഭിപ്രായം. വീഴ്ചയോടുകൂടി ദൈവം മനുഷ്യന് നൽകിയ ആ അധികാരം അവന് നഷ്ടമായി. 29-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഈ പ്രസ്താവനയിൽ നിന്നും എനിക്ക് ഊഹിക്കുവാൻ സാധിക്കുന്നത് ആദ്യം മനുഷ്യനൊരു സസ്യഭുക്കായിരുന്നു എന്നത്രേ. ജലപ്രളയത്തിന് ശേഷമായിരിക്കും മനുഷ്യൻ മാംസം ഭക്ഷിക്കുവാൻ ആരംഭിച്ചത്. 30-ഉം 31-ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അതെത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി, ഉഷസ്സുമായി, 6-ാം ദിവസം. ഇത് നമ്മെ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കൊണ്ടെത്തിച്ചത്. ഇവിടെ ഇതുവരെ നാം ചിന്തിച്ച കാര്യങ്ങൾ ഒന്ന് സംക്ഷേപിക്കുന്നത് നല്ലതാണ്. ഈ അധ്യായത്തിൽ, അതായത് തിരുവചനത്തിലെ 1-ാം അധ്യായത്തിൽ, ദൈവം തന്നെക്കുറിച്ച് തന്നെ 32 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഈ 1-ാം അധ്യായത്തിൽ 32 പ്രാവശ്യം ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുവാൻ ബൈബിൾ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ്? കാരണം അവൻ പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമുണ്ട് എന്ന് തെളിയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആത്മീയവും മതപരവും വീണ്ടെടുപ്പിൻ്റേതുമായ സത്യം വെളിപ്പെടുത്തുവാൻ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. അല്ലാതെ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള വാദപ്രതിവാദത്തിന് ഉത്തരം നൽകുന്നതല്ല. ആത്മീയവും മതപരവും വീണ്ടെടുപ്പിൻ്റേതുമായ സത്യം വെളിപ്പെടുത്തുവാൻ എഴുതപ്പെട്ട പുസ്തകം. ഈ പറഞ്ഞതൊക്കെ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. അതുകൊണ്ട് ഇതാ ഇവിടെ നമുക്ക് ദൈവമാകുന്നു ഇതൊക്കെ സൃഷ്ടിച്ചവൻ എന്ന വസ്തുത ലഭിക്കുന്നു. ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഏകത്വം, ശക്തി, വ്യക്തിത്വം എന്നിവയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എങ്ങനെയാണവ തെളിവായി വെളിപ്പെട്ടു വരുന്നത്? അവൻ്റെ പ്രവൃത്തികളാൽ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തെ വിശ്വസിക്കാതിരിക്കുവാൻ താങ്കൾക്ക് ഒരു നിർവാഹവും ഇല്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയട്ടെ. അവനെ വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ അത് തെളിവുകൾ ഇല്ലാത്തതിനാലല്ല, താങ്കൾ അവനെ തള്ളിക്കളയുന്നതിനാലാണ്. ഈ അധ്യായത്തിൽ വേറെ ചില സത്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കുന്നതാണ്. ഈ അധ്യായം ബഹുദൈവ വിശ്വാസത്തെ തള്ളിക്കളയുന്നു. ഒരൊറ്റ ദൈവമാണ് സൃഷ്ടിക്കുന്നത്. 2-ാമതായി, പദാർത്ഥത്തിൻ്റെ നിത്യത ഈ അധ്യായം തള്ളിക്കളയുന്നു. ആദ്യത്തെ വാക്ക് തന്നെ ആദിയിൽ എന്നാണല്ലോ. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു ആദി ഉണ്ടെന്നുള്ളത് തീർച്ചയാണ് സുഹൃത്തെ. 3-ാമതായി, ഈ അധ്യായം സർവദൈവവാദം അല്ലെങ്കിൽ എല്ലാം ദൈവമാകുന്നു എന്ന വാദം തള്ളിക്കളയുന്നു. ദൈവം സകലത്തിൻ്റെയും മുൻപിലുണ്ട്, എന്നാൽ അവൻ അവ ഒന്നും കൂടാതെയുള്ളവനുമാകുന്നു. 4-ാമതായി, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വിധി വിശ്വാസത്തെ തള്ളിക്കളയുന്നു. വിധി വിശ്വാസത്തെ, ദൈവം തൻ്റെ ഇച്ഛാശക്തിയുടെ സ്വാതന്ത്ര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒടുവിലായി ഞാൻ 1-ാം അധ്യായം ഒന്ന് ഇനം തിരിച്ചുകൂടി പറയട്ടെ. 1-ാം അധ്യായം ക്രമം, 2 പുരോഗതി, 3 കൃത്യത, 4 പൂർണ്ണത. ഈ 1-ാം അധ്യായം ഇങ്ങനെ തിരിക്കാവുന്നതാണ്: ക്രമം, പുരോഗതി, കൃത്യത, പൂർണ്ണത. എത്ര മനോഹരമായിട്ടുള്ള ഒരു വിവരണമില്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ സൃഷ്ടിച്ചത് ദൈവത്തോടുകൂടെയുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിൽ അവൻ വാഴേണ്ടതിനാണ്. എന്നാൽ പാപം മനുഷ്യനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റി. എത്ര സ്നേഹവാനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്! എന്നാൽ പലപ്പോഴും ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ സാധിക്കാത്തതല്ലേ ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തെ അനുഗമിക്കുവാനും നമുക്ക് സാധിക്കാത്തതിൻ്റെ കാരണം. ഈ അതിമഹത്തായ രേഖ, അതെ സൃഷ്ടിപ്പിൻ്റെ രേഖ, വാസ്തവത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനുള്ള പ്രചോദനം നമുക്ക് നൽകുന്നതായിത്തീരേണ്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം താങ്കൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ അറിവ് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണോ ഉണ്ടാകാറുള്ളത്, അതോ സ്നേഹവാനായ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനം കാണുവാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണോ താങ്കൾ അതെടുക്കാറുള്ളത്? അതെ, ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ യാതൊരുത്തരും അനുസരണക്കേടിലേക്ക് ഒരിക്കലും പോകില്ല. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, കൂടുതൽ അനുസരിക്കാം.